ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനായി അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുന്നു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന അജണ്ട. യു എ ഇ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ഊർജ്ജിതം. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി മമതാ ബാനർജിയും അടക്കമുള്ള പ്രമുഖർ. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതിഥി പദ്ധതി പ്രകാരം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ട് വിലയിരുത്തി 22 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ ഡൽഹിയെയും പഞ്ചാബ് ഹൈദരാബാദിനെയും പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്ക ഇറാൻ ചർച്ച തുടരുന്നു. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘവും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ നേതൃത്വത്തിലുള്ള യു എസ് പ്രതിനിധി സംഘവുമാണ് ചർച്ച നടത്തുന്നത്. വിശദാംശങ്ങളിലേക്ക്.
ഇസ്ലാമാബാദിൽ ഇന്നലെ ആരംഭിച്ച ചർച്ചകൾ രാത്രി വൈകിയും തുടർന്നു. ലെബനനിൽ വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ, യു എസ് കൈവശം വച്ചിരിക്കുന്ന ഇറാനിയൻ സ്വത്തുക്കളുടെ മോചനം, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയാണ് ചർച്ചയിലെ പ്രധാന അജണ്ട. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് അമേരിക്ക മുൻഗണന നൽകിയാൽ കരാറിലെത്തുക എളുപ്പമാകില്ലെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ അരീഫ് മുന്നറിയിപ്പ് നൽകി. ചർച്ച സൌഹൃദ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്നുവെങ്കിലും ശുഭകരമായ വിവരങ്ങൾ ഇതുവരെയില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും അമേരിക്ക വിജയിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ലെബനനിലെ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
എൽ പി ജി സിലിണ്ടറുകൾ വഹിച്ചുള്ള ഇന്ത്യൻ കപ്പൽ ജഗ് വിക്രം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് സുരക്ഷിതമായി യാത്ര തിരിച്ചതായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ. 20,412 മെട്രിക് ടൺ എൽ പി ജിയുമായി ഈ കപ്പൽ ബുധനാഴ്ച ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ സോനോവാൾ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ യു എ ഇ സന്ദർശനം ആരംഭിച്ചു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെ സംബന്ധിച്ചും മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയെക്കുറിച്ചും അബുദാബിയിൽ ശ്രീ ജയശങ്കർ ഉന്നതതല ചർച്ചകൾ നടത്തും. ഇന്നലെ അദ്ദേഹം യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ പ്രാദേശിക സാഹചര്യത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ചർച്ചകൾ നടന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ യു എ ഇ സർക്കാർ നൽകുന്ന പിന്തുണയ്ക്ക് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നു മുതൽ ഈ മാസം 14 വരെ പാരീസിലും ബെർലിനിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. പാരീസിൽ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയുമായും ബെർലിനിൽ ജർമ്മൻ വിദേശകാര്യ ഓഫീസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും ചേർന്ന് വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. രാജ്യത്തുടനീളമുള്ള നാഷണൽ ഹൈവേ ടോൾ പ്ലാസകളിലെ എല്ലാ പണമിടപാടുകളും ഡിജിറ്റൽ സംവിധാനങ്ങളായ ഫാസ്ടാഗ് അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യു പി ഐ എന്നിവ വഴി മാത്രമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തമിഴ്നാട്, കേരളം, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ മാറ്റം നടപ്പിലാക്കിയിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21.5 രൂപയിൽ നിന്ന് 55.5 രൂപയായി വർദ്ധിപ്പിച്ചു. വ്യോമയാന ഇന്ധനത്തിന്റെ തീരുവ ലിറ്ററിന് 29.5 രൂപയിൽ നിന്ന് 42 രൂപയായി വർദ്ധിപ്പിച്ചതായും കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ വർധനയില്ല. കേരളം, പുതുച്ചേരി, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആഗോള ശ്രദ്ധ ആകർഷിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതിഥി പദ്ധതി പ്രകാരം 22 രാജ്യങ്ങളിൽ നിന്നുള്ള 38 പ്രതിനിധികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെത്തി പ്രക്രിയകൾ നേരിട്ട് വിലയിരുത്തി. വോട്ടെടുപ്പിന്റെ വ്യാപ്തിയും കൃത്യതയും ഊർജ്ജസ്വലതയും പ്രതിനിധികൾ നിരീക്ഷിച്ചു. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഉത്സവം നേരിട്ട് കണ്ടെന്നാണ് അവർ പ്രതികരിച്ചത്. വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ആവേശം നേരിൽ കണ്ടതായി ക്രൊയേഷ്യൻ പ്രതിനിധി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കത്വ, ജംഗിപൂർ, കുഷ്മാണ്ടി എന്നിവിടങ്ങളിലെ മൂന്ന് റാലികളിൽ പങ്കെടുത്തു. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബംഗുരിയിലും പുരുലിയയിലും നടന്ന റാലികളെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ബംഗുര, വെസ്റ്റ് മിഡ്നാപൂർ, ജാർഗ്രാം എന്നിവിടങ്ങളിൽ യോഗങ്ങളിൽ പങ്കെടുത്തു. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ശ്രീമതി മമതാ ബാനർജി പറഞ്ഞു. 294 അംഗ പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് April 23 April 29 രണ്ട് ഘട്ടങ്ങളിലായി നടക്കും. May 4 വോട്ടെണ്ണൽ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകി വരുന്നതായി NDAയ്ക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയ മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ എൽ മുരുകൻ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തി. DMK മേധാവിയും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ പുതുക്കോട്ടയിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ ആകെ പോളിംഗ് 80.2%. ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് മട്ടന്നൂർ മണ്ഡലത്തിലാണ്. കുറവ് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ബൂത്തുകളിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ കൂടെ ഹോം വോട്ടുകളും തപാൽ വോട്ടുകളും ചേർത്തതിനു ശേഷമാണ് പോളിംഗ് ശതമാനം ഉയർന്നത്. മട്ടന്നൂരിൽ 84.2%, ഇരിക്കൂറിൽ 76.02% വോട്ടിംഗ്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളിലും 80% കൂടുതൽ പോളിംഗ് ഉണ്ടായി. അതിനിടെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ 95% കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ 4 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് UDF ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ മുഴുവൻ അക്രമ സംഭവങ്ങളിലും കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ ADMന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും പോലീസ് പട്രോളിംഗ് ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി.
മഹാത്മാ ജ്യോതിറാവ് ഫുലെയ്ക്ക് 200 ജയന്തി ദിനത്തിൽ രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. പാർലമെന്റ് പരിസരത്തെ പ്രേരണാസ്ഥലിൽ ജ്യോതിറാവ് ഫുലെ പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനാസഭയും നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അർജുൻ റാം മേഘവാൾ, വീരേന്ദ്രകുമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലെ വനഭൂമിയിൽ 4 പുതിയ ചീറ്റ കുഞ്ഞുങ്ങൾ പിറന്നു. 25 മാസം പ്രായമുള്ള ഗാമിനി KGP-12 എന്ന ചീറ്റയാണ് സ്വാഭാവിക സാഹചര്യങ്ങളിൽ വിജയകരമായി 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ഇത് രാജ്യത്തിന്റെ ചീറ്റ സംരക്ഷണ പദ്ധതിയിലെ ഒരു നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ചീറ്റ സംരക്ഷണത്തിൽ രാജ്യം നടത്തുന്ന സുസ്ഥിരവും ശാസ്ത്രീയവുമായ ശ്രമങ്ങളുടെ വിജയമാണിതെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ, വനപാലകർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ സമർപ്പണത്തെ പ്രശംസിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂടും ഉഷ്ണതരംഗ സാധ്യതയും പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് പ്രവചനം. ഒരു റിപ്പോർട്ട്.
മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച 11 ജില്ലകളിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂടിന് സാധ്യത. താപനില 40°C വരെ ഉയർന്നേക്കാം. കൊല്ലം ജില്ലയിൽ 39°C വരെ താപനില ഉയരും. തൃശൂർ, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37°C വരെയും കാസർകോട്, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ 36°C വരെയും ചൂട് അനുഭവപ്പെടാം. കനത്ത ചൂട് നിർജലീകരണം, സൂര്യാതപം, സൂര്യാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ധാരാളം വെള്ളം കുടിക്കുകയും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുകയും വേണം. പകൽ 11 മുതൽ വൈകിട്ട് 4 വരെ ജാഗ്രത പാലിക്കണം. ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിന്നലോടുകൂടിയ വേനൽ മഴ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും പഞ്ചാബ് കിങ്സിനും വിജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 23 runs പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 wicketsപരാജയപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും ജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനായി അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുന്നു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന അജണ്ട. UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ഊർജിതം. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി മമതാ ബാനർജിയും അടക്കമുള്ള പ്രമുഖർ. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതിഥി പദ്ധതി പ്രകാരം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ട് വിലയിരുത്തി 22 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ ഡൽഹിയെയും പഞ്ചാബ് ഹൈദരാബാദിനെയും പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.